2022 ജൂലൈ 24 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ദ്രൗപദി മുർമു, രാഷ്ട്രീയ വിവക്ഷകൾ. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു, മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു, അതും കനത്ത ഭൂരിപക്ഷത്തോടെ. അവർക്ക് ഇലക്ടറൽ കോളേജിൽ 64.03% വോട്ട് കിട്ടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയ്ക്ക് 35.97% വോട്ടുകൾ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ. കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും വോട്ടുകൾ ചോർന്നെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. UDFും LDFും ഒറ്റക്കെട്ടായി എതിർത്തിട്ടും കേരളത്തിൽ നിന്നുപോലും മുർമുവിന് ഒരു വോട്ട് കിട്ടി. BJPയുടെ തന്നെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച വമ്പിച്ച വിജയം. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള ഇലക്ടറൽ കോളേജിൽ BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭൂരിപക്ഷത്തോടടുത്ത വോട്ടുകളുണ്ടായിരുന്നു. അല്പമൊന്ന് മനസ്സുവച്ചാൽ രണ്ടോ മൂന്നോ പ്രാദേശിക കക്ഷികളെ വശപ്പെടുത്താനും അവരുടെ കൂടി പിന്തുണയോടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിഷ്പ്രയാസം വിജയിപ്പിക്കാനും കഴിയുമായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവോ ആരിഫ് ഖാനോ അമരീന്ദർ സിംഗോ ആരുതന്നെയായാലും വിജയമേറെക്കുറെ ഉറപ്പായിരുന്നു. ബിജു ജനതാദളും തെലങ്കാന രാഷ്ട്രസമിതിയും YSR കോൺഗ്രസും അണ്ണാ DMKയുമൊക്കെ BJPയോട് അങ്ങനെ ഐത്തമുള്ള പാർട്ടികളല്ല. തരാതരം പോലെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യും. അങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് BJP നേതൃത്വത്തിന് യാതൊരു ഭയാശങ്കയ്ക്കും വകയുണ്ടായിരുന്നില്ല. എങ്കിലും മുൻപറഞ്ഞവരെ ഒഴിവാക്കി ദ്രൗപദി മുർമു എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മറ്റു പല കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു. രാജ്യത്ത് ഉരുത്തിരിഞ്ഞുവരുന്ന പ്രതിപക്ഷ ഐക്യനിരയെ ശിഥിലമാക്കുക എന്നതായിരുന്നു അവരുടെ താൽക്കാലിക ലക്ഷ്യം. അതിലുപരി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ അടിത്തറ പണിയുക എന്നതാണ് ദീർഘകാല ലക്ഷ്യം. താൽക്കാലിക ലക്ഷ്യം BJP കൈവരിച്ചു കഴിഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തെ കെട്ടുറപ്പോടെ നിലനിർത്തിക്കൊണ്ടുതന്നെ പ്രാദേശിക കക്ഷികൾ പലരെയും വശത്താക്കാനും കോൺഗ്രസ് നയിക്കുന്ന ഐക്യ പുരോഗമന സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്താനും അവർക്ക് സാധിച്ചു. ഒഡീഷക്കാരിയായ ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ബിജു ജനതാദളിന്റെ പിന്തുണ ആദ്യമേ നേടിയെടുത്തു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അംഗമല്ലാത്ത YSR കോൺഗ്രസിനെയും അവരുടെ ബദ്ധശത്രുവായ തെലുങ്കുദേശം പാർട്ടിയെയും ഒരേ സമയം BJP വശപ്പെടുത്തി. ഏതാണ്ട് ഒരു വർഷം മുൻപ് സഖ്യം പിരിഞ്ഞുപോയ ശിരോമണി അകാലിദളും തിരിച്ചുവന്നു. ശിവസേനയിലെ പിളർപ്പിന്റെ മുറിവുണങ്ങുന്നതിനു മുൻപ് ഷിൻഡേ ഗ്രൂപ്പ് മാത്രമല്ല താക്കറെ പക്ഷം പോലും മുർമുവിനെ പിന്തുണയ്ക്കാൻ നിർബന്ധിതമായി. രാഷ്ട്രീയമായും സൈദ്ധാന്തികമായും BJPയോട് കടുത്ത വിയോജിപ്പ് വച്ചുപുലർത്തുന്ന ബഹുജൻ സമാജ് പാർട്ടി മുർമുവിനെ പിന്തുണയ്ക്കാൻ മുന്നോട്ടു വന്നു. ഐക്യ പുരോഗമന സഖ്യത്തിൽ നിന്നുകൊണ്ടുതന്നെ ജാർഖണ്ഡ് മുക്തിമോർച്ച ദ്രൗപദി മുർമുവിന് പിന്തുണ പ്രഖ്യാപിച്ചു. BJPയെ മുഖ്യശത്രുവായി കാണുന്ന ജനതാദൾ സെക്യുലറും അതേപാത പിന്തുടർന്നു. യശ്വന്ത് സിൻഹയെ പിന്തുണയ്ക്കാൻ NCPയും തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസുമല്ലാതെ ആം ആദ്മി പാർട്ടി മാത്രമേ മുന്നോട്ടു വന്നുള്ളൂ. അങ്ങനെ മുർമുവിന്റെ വിജയം അനായാസമായി. അതുകൊണ്ടുതന്നെ ഇലക്ടറൽ കോളേജിൽ 3/2 ഭാഗത്തോളം വോട്ട് നേടി വിജയം വരിക്കാൻ അവർക്ക് സാധിച്ചു. രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ വേരോട്ടമുണ്ടാക്കണമെന്നതാണ് BJPയുടെ ദീർഘകാല ലക്ഷ്യം. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിൽ 15%, അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഛത്തീസ്ഗഡിൽ 32%, മധ്യപ്രദേശിൽ 21%, രാജസ്ഥാനിൽ 30% ആദിവാസി വോട്ടർമാരുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലും ഒഡീഷയിലും ജാർഖണ്ഡിലും പശ്ചിമബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പട്ടികവർഗ വോട്ടുകൾ വളരെ നിർണായകമാണ്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരായിരുന്നു. മുസ്ലിങ്ങളും ബ്രാഹ്മണരുമായിരുന്നു പാർട്ടിയെ പിന്തുണച്ച മറ്റ് രണ്ട് പ്രബല വിഭാഗങ്ങൾ. ഹിന്ദു പിന്നാക്ക വിഭാഗക്കാർ പ്രായേണ സോഷ്യലിസ്റ്റ് പാർട്ടിയോട് ചായ്വുള്ളവരായിരുന്നു. നഗരങ്ങളിലും പട്ടണങ്ങളിലും ഇടത്തരം കച്ചവടക്കാരുടെ, പ്രത്യേകിച്ച് ബനിയകളുടെ പാർട്ടിയായിരുന്നു BJPയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘം. നേതാക്കൾ മിക്കവരും ബ്രാഹ്മണരോ ആര്യസമാജക്കാരോ ആയിരുന്നു. തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുന്നതിനാണ് 1979 അന്നത്തെ ജനതാ സർക്കാർ മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേക്കും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചെത്തിയിരുന്നു. അതുകൊണ്ടുതന്നെ ആ റിപ്പോർട്ട് ദീർഘകാലം കോൾഡ് സ്റ്റോറേജിൽ ഇരുന്നു. 1989 വി പി സിംഗ് പ്രധാനമന്ത്രിയും ചൌധരി ദേവിലാൽ ഉപപ്രധാനമന്ത്രിയുമായി ജനതാദൾ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ പഴയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പൊടിതട്ടിയെടുത്തു. പിന്നാക്ക സമുദായ അംഗങ്ങൾക്ക് 27% വരെ സംവരണം നൽകാൻ വ്യവസ്ഥ കൊണ്ടുവന്നു. അതിനകം 2-ൽ നിന്ന് 88 സീറ്റിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്ന BJP വടക്കേ ഇന്ത്യയിൽ ശക്തമായ രാഷ്ട്രീയ അടിത്തറ കെട്ടിപ്പടുത്തിരുന്നു. BJPയുടെ ഹിന്ദുത്വ വോട്ട് ബാങ്ക് ഭിന്നിപ്പിക്കുകയെന്ന ലക്ഷ്യം കൂടി VP സിംഗിനുണ്ടായിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് വഴിയൊരുക്കി. സവർണ സമുദായങ്ങൾ തികച്ചും പ്രകോപിതരായി. വിദ്യാർത്ഥികൾ സമരപാതയിൽ പ്രവേശിച്ചു. സാമുദായിക ധ്രുവീകരണം ശക്തമായി. അതിനിടെ സുപ്രീംകോടതി സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തു. അതോടെ പ്രക്ഷോഭം ആറിത്തണുത്തു. ഏറ്റുമുട്ടൽ കോടതിക്കുള്ളിലേക്ക് ചുരുങ്ങി. ഏതാണ്ട് ഇതേ സമയത്ത് ശിഥിലമായേക്കാവുന്ന ഹിന്ദു വോട്ട് ബാങ്ക് സജീവമാക്കി നിലനിർത്താൻ ലാൽകൃഷ്ണ അദ്വാനി സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര പ്രഖ്യാപിച്ചു. ബീഹാറിലെ സമസ്തിപൂരിലെത്തിയപ്പോഴേക്കും അദ്വാനിയുടെ രഥം സർക്കാർ തടഞ്ഞു. അന്നേക്കെന്ന് BJP കേന്ദ്രമന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. വിശ്വാസവോട്ട് തേടാൻ VP സിംഗ് നിർബന്ധിതമായി. ആ പരീക്ഷണത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും സർക്കാർ രാജിവെക്കുകയും ചെയ്തു. അതോടെ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ അപ്രസക്തനായി. അദ്ദേഹം പിന്നീട് ഒരിക്കലും അധികാരത്തിൽ തിരിച്ചെത്തിയില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വ്യക്തിമുദ്ര ചാർത്താനും കഴിഞ്ഞില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കെട്ടഴിച്ചുവിട്ട കൊടുങ്കാറ്റ് ഉത്തരേന്ത്യയെ പ്രകമ്പനം കൊള്ളിച്ചു. പട്ടികജാതിക്കാരടക്കം പിന്നാക്ക സമുദായക്കാരും മുസ്ലിങ്ങളും ജനതാദളിന്റെ പച്ചക്കൊടിക്കു കീഴിൽ അണിനിരന്നു. സവർണ സമുദായക്കാർ ഏറെക്കുറെ പൂർണമായും BJPയ്ക്കൊപ്പവും നിലയുറപ്പിച്ചു. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പൂർണമായും ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു. OBC വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം ക്ഷണികമായിരുന്നു. യാദവരും മുസ്ലിങ്ങളും UPയിൽ മുലായം സിംഗ് യാദവിനെ പിന്തുണച്ചു. ബീഹാറിൽ ലാലു പ്രസാദിനെയും യാദവരോട് പകവെച്ചു പുലർത്തിയ കുർമികൾ നിതീഷ് കുമാറിന്റെ സമതാ പാർട്ടിക്കൊപ്പം നിലയുറപ്പിച്ചു. പട്ടികജാതിക്കാർ UPയിൽ മായാവതിയുടെ BSPക്കും ബീഹാറിൽ രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്കും വോട്ടുകുത്തി. എന്നിട്ടും 1991 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റുകൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അവർ പാർലമെന്റിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി മാറി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സൃഷ്ടിച്ച സാമുദായിക ധ്രുവീകരണത്തെ BJP അതിജീവിച്ചത് തന്ത്രം കൊണ്ടാണ്. അവർ പിന്നാക്ക സമുദായങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും കഴിവുറ്റ നേതാക്കളെ കണ്ടെത്തി പ്രധാന സ്ഥാനങ്ങളിൽ അവരോധിച്ചു. അതോടൊപ്പം പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി. VP സിംഗിന്റെ മന്ത്രിസഭയ്ക്കു പിന്നാലെ മുലായം സിംഗ് യാദവ് നയിച്ച ഉത്തർപ്രദേശ് മന്ത്രിസഭയും നിലംപൊത്തി. ബദൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരു പാർട്ടിക്കും കഴിയാത്തതിനാൽ സംസ്ഥാനം ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി. രാമതരംഗം ആഞ്ഞടിച്ച 1991 തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താദ്യമായി BJP കേവല ഭൂരിപക്ഷം നേടി. രാജ്നാഥ് സിംഗ്, കമൽരാജ് മിശ്ര, ലാൽജി ടണ്ടൻ എന്നിങ്ങനെ സവർണ സമുദായക്കാരായ ഒട്ടേറെ നേതാക്കളുണ്ടായിട്ടും പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടെത്തിയത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള കല്യാൺ സിംഗിനെയായിരുന്നു. കല്യാൺ സിംഗിന്റെ സ്ഥാനലബ്ധി UPയിൽ പുതിയൊരു സമരമുഖം തുറന്നു. യാദവേതര ഹിന്ദു പിന്നാക്ക സമുദായങ്ങളിൽ വലിയൊരു പങ്കും കല്യാൺ സിംഗിനെ പിന്തുണച്ചു. ബ്രാഹ്മണരും കായസ്ഥരുമടക്കം സവർണ സമുദായങ്ങളും BJPയ്ക്കൊപ്പം നിലയുറപ്പിച്ചു. അതിനു പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലും BJP ഇതേ പരീക്ഷണം ആവർത്തിച്ചു. മഹാരാഷ്ട്രയിൽ ഗോപിനാഥ് മുണ്ടെ, മധ്യപ്രദേശിൽ ഉമാഭാരതി, ജാർഖണ്ഡിൽ ബാബുലാൽ മറണ്ടിയും അർജുൻ മുണ്ടെയും ഒഡീഷയിൽ ജുവൽ ഒറാം എന്നിങ്ങനെ കഴിവുറ്റ ഒട്ടേറെ നേതാക്കളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ സമയത്ത് BJPയുടെ മനുവാദ രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിച്ച മായാവതി ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയാകാൻ ആ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു. അടുത്ത ഘട്ടത്തിൽ സമതാ പാർട്ടിക്കും ലോക് ജനശക്തി പാർട്ടിക്കും BJPയോടുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ ഇല്ലാതായി. BJPയോട് കടുത്ത വിരോധം വെച്ചുപുലർത്തിയ നേതാവാണ് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ. മകൻ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അദ്ദേഹവും നിലപാടിൽ മാറ്റം വരുത്തി. 2001 ഗുജറാത്തിൽ പിന്നാക്ക സമുദായത്തിൽ നിന്ന് അതിശക്തനായ ഒരു നേതാവ് ഉദയം ചെയ്തു, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അദ്ദേഹം പാർട്ടിയെ വിജയത്തിൽ നിന്ന് വിജയങ്ങളിലേക്ക് നയിച്ചു. ഹിന്ദുത്വത്തിനും തീവ്രദേശീയതയ്ക്കുമൊപ്പം പിന്നാക്ക സമുദായ കാർഡും ഇറക്കിക്കളിച്ചു. എല്ലാ കളികളിലും അദ്ദേഹം തന്നെ വിജയിച്ചു. ഗുജറാത്ത് BJPയിലെ തന്നെ പ്രബലമായ പട്ടേൽ ലോബി മോദിയെ പിടിച്ചുകെട്ടാൻ പഠിച്ച പണി 18 പയറ്റി. ഫലമുണ്ടായില്ല. കേശുഭായ് പട്ടേലും പ്രവീൺ തൊഗാഡിയെയും മോദിക്കു മുന്നിൽ നിഷ്പ്രഭരായി. മോദി ഗർവി ഗുജറാത്തിന്റെ പ്രതിരൂപവും ഹിന്ദുഹൃദയ സാമ്രാട്ടും വികസന നായകനുമായി വാഴ്ത്തപ്പെട്ടു. ഹിന്ദു പിന്നാക്ക സമുദായങ്ങളെ പ്രതിനിധീകരിച്ചിരുന്ന മറ്റു പാർട്ടികളിലെ നേതാക്കളൊക്കെ ക്രമേണ നിഷ്പ്രഭരും നിസ്തേജരുമായി. മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, രാംവിലാസ് പാസ്വാൻ, നിതീഷ് കുമാർ, അങ്ങനെ പലരും യാദവ സമുദായത്തിന്റെ ഠാവട്ടത്തിനപ്പുറം. അഖിലേഷ് യാദവിനോ തേജസ്വി യാദവിനോ യാതൊരു നിലനിൽപ്പും ഇല്ല. മായാവതിയുടെ സ്വാധീനം ജാദവ സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പിന്നാക്ക ഹിന്ദു സമുദായങ്ങളിലും പട്ടികജാതി വിഭാഗങ്ങളിലും ബിജെപി പ്രബല ശക്തിയായി തീർന്നിരിക്കുന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംവരണ മണ്ഡലങ്ങളിലേറിയ കൂറും ബിജെപിയാണ് നേടിയത്. സന്താൾ വർഗത്തിൽ ജനിച്ച ദ്രൗപദിയെ പിന്തുണച്ചില്ലെങ്കിൽ ആദിവാസികൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന തിരിച്ചറിവാണ് അവർക്ക് പിന്തുണ നൽകാൻ ജാർഖണ്ഡ് മുക്തിമോർച്ചയെ പ്രേരിപ്പിച്ചത്. ഒരു ആദിവാസി വനിത മത്സരിക്കുമ്പോൾ മറ്റൊരാൾക്ക് വോട്ട് കൊടുക്കാൻ നിവൃത്തിയില്ല എന്നതിനാലാണ് ശിരോമണി അകാലിദളും ശിവസേനയിലെ താക്കറെ പക്ഷവും ബഹുജൻ സമാജ് പാർട്ടിയും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അങ്ങനെ ദ്രൗപദി മുർമുവിനെ പിന്തുണയ്ക്കുക എന്നത് മറ്റു പാർട്ടികളുടെ കൂടി ഉത്തരവാദിത്വമാക്കി മാറ്റാൻ ബിജെപിക്ക് സാധിച്ചു. ഇതാണ് അമിത്ഷായുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ്. ഇതുപോലുള്ള തന്ത്രങ്ങളും അഭ്യാസങ്ങളുമാണ് 2024 അവർക്ക് തുണയാകാൻ പോകുന്നത്.